ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു തെലങ്കാനയിൽ. സെക്കന്തരാബാദിൽ ഭാരതീയ കലാമഹോത്സവം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന് വിട നൽകി ജന്മനാട്. 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ പുന്നമടക്കായലിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തെലങ്കാന സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഹൈദരാബാദിലെത്തിയ രാഷ്ട്രപതിയെ തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മയും മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയും ചേർന്ന് സ്വീകരിച്ചു. ഹൈദരാബാദിലെ നാൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോയുടെ 21-ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. സെക്കന്തരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ സംഘടിപ്പിക്കുന്ന ഭാരതീയ കലാമഹോത്സവത്തിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവ്വഹിക്കും. 8 ദിവസം നീണ്ടുനിൽക്കുന്ന കലാമഹോത്സവത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കല, സംസ്കാരം, കരകൌശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കും. 8 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും കേന്ദ്രമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂയോർക്കിൽ 79-ാമത് യുഎൻ പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. സമാധാനത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും വർത്തമാന തലമുറയുടെയും മാനുഷിക അന്തസ്സിന്റെയും പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നതാണ് പൊതുസംവാദത്തിന്റെ പ്രമേയം. ബിംസ്റ്റെക് ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വിദേശകാര്യമന്ത്രിമാരുടെ അനൌപചാരിക യോഗത്തിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വ്യാപാരം, നിക്ഷേപം, സമ്പദ്വ്യവസ്ഥ, ഊർജ്ജം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. യുഎൻ പൊതുസഭയിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച ഇന്ത്യ. ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സൈനിക രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തെ ആക്രമിക്കുന്നതായി ഇന്ത്യ മറുപടി നൽകി. ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന് പാകിസ്ഥാൻ സഹായമൊരുക്കുന്നതായി യുഎൻ പൊതുസഭയിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞ ഭാവിക മംഗളാനന്ദൻ വിമർശിച്ചു. ഇന്ത്യൻ പാർലമെന്റിലും സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലും തീർത്ഥാടന പാതകളിലും ആക്രമണം നടത്തിയതായും അവർ പറഞ്ഞു. അത്തരമൊരു രാജ്യം ഹിംസയെപ്പറ്റി സംസാരിക്കുന്നത് കാപട്യത്തിന്റെ അങ്ങേയറ്റമാണെന്നും ശ്രീമതി ഭാവിക പ്രതികരിച്ചു. ജമ്മുകശ്മീരിലെ 3-ാം ഘട്ടത്തിലേക്കും ഹരിയാനയിലെ ഏകഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ചയാണ് ജമ്മുകശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ഹരിയാനയിൽ അടുത്ത മാസം 5-ാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
ജമ്മുകശ്മീരിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് 3-ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ജമ്മുവിൽ ഇന്ന് റാലിയെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ റാലിയോടനുബന്ധിച്ച് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധിയും ഇന്ന് കേന്ദ്രഭരണ പ്രദേശത്ത് പൊതുപരിപാടികളിൽ പങ്കെടുക്കും. അതേസമയം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ ഇന്നലെ കത്തൂരിൽ റാലിയിൽ പങ്കെടുത്തു. ഹരിയാനയിൽ 90-അംഗ നിയമസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്നലെ ബിജെപിയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഹരിയാനയിൽ 3 പൊതുപരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് കുമാരി സെൽജിയും ഇന്നലെ റാലികളിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിന്റെ ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച അനശ്വര രക്തസാക്ഷിയാണ് ഭഗത് സിംഗെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിപ്ലവകാരിയായ ഭഗത് സിംഗ് ബ്രിട്ടീഷ് ഭരണത്തെ ഉച്ചത്തിൽ വെല്ലുവിളിക്കുക മാത്രമല്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും സുവർണ ഭാവിക്കും വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ന് ഗായിക ലതാ മങ്കേഷ്കറിന്റെ 95-ാം ജന്മവാർഷിക ദിനം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ തന്റെ 70 വർഷം നീണ്ട കലാജീവിതത്തിൽ നിരവധി ഭാഷകളിലായി 25,000-ത്തിലധികം ഗാനങ്ങൾ ആലപിച്ചു. ഇതിഹാസ ഗായികയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭാവതരളമായ ഗാനങ്ങളാൽ അവർ എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭാരതരത്ന പുരസ്കാര ജേതാവായ ലതാ മങ്കേഷ്കർ 2022 ഫെബ്രുവരി 6-നാണ് അന്തരിച്ചത്. ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ആദിഗം ജില്ലയിൽ രണ്ടോ മൂന്നോ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേനകൾ നടത്തിയ സംയുക്ത തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും പരിപാടി തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പരിപാടിയുടെ മലയാളം പരിഭാഷയും ഉണ്ടായിരിക്കും. കർണാടകയിലെ ഷീരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന വിട നൽകി ജന്മനാട്. ഭൌതികാവശിഷ്ടങ്ങൾ കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. കർണാടകയുടെ ധനസഹായമായി 5 ലക്ഷം രൂപയും വ്യക്തിപരമായി 1 ലക്ഷം രൂപയും കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ അർജുന്റെ കുടുംബത്തിന് കൈമാറി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രക്ഷാദൌത്യമാണ് ഷിരൂരിൽ അർജുനുവേണ്ടി നടത്തിയതെന്ന് എം കെ രാഘവൻ എംപി പറഞ്ഞു. ദുർഗാപൂജയോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ 6000-ത്തിലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. ഒക്ടോബർ 1 മുതൽ നവംബർ 30 വരെയാണ് പ്രത്യേക സർവീസ്. ഇതിനു പുറമെ 108 ട്രെയിനുകളിൽ അധിക ജനറൽ കോച്ചുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് സർവീസ് പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ പുന്നമട കായലിൽ വള്ളംകളി ആവേശത്തിന് തുടക്കം. 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചെറുവള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. 74 വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിൽ ആരംഭിക്കുന്ന മറ്റൊരു മത്സരത്തിൽ ബംഗളൂരു എഫ് സി മോഹൻ ബഗാനെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിന്റെ 2-ാം ദിനമായ ഇന്ന് മഴ മൂലം കളി ആരംഭിക്കാൻ വൈകും. ഇന്നലെ ആദ്യ ദിനം കളി അവസാനിപ്പിച്ചപ്പോൾ ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്വച്ഛതാ ഹി സേവ അഭിയാന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണം, ഏക് പേട് മാകേ നാം വൃക്ഷത്തൈ നടിയിൽ തുടങ്ങിയവ നടത്തിവരികയാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള റബ്ബർ ബോർഡ് കോട്ടയം നഗരസഭയിലെ വിവിധ ഇടങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഓഹരി വിപണികളിലെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം 3,39,066 കോടി രൂപയായി വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. ഈ സാമ്പത്തിക വർഷം 1,71,248 കോടി രൂപയുടെ വർധന ഉണ്ടായതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ മാസം 26 വരെ 48,822 കോടി രൂപയുടെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപമുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, ബീഹാർ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. അസം, മേഘാലയ സംസ്ഥാനങ്ങളിലും നാളെ ശക്തമായ മഴ ലഭിച്ചേക്കാം. ദക്ഷിണേന്ത്യയിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴ ലഭിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാറിൽ കോസി ഗണ്ഡക് നദികളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജലവകുപ്പ് കർശന ജാഗ്രത പ്രഖ്യാപിച്ചു. നേപ്പാളിൽ ഇരു നദിക്കരകളിലും അതിശക്തമായ മഴ ലഭിച്ച പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. 6 ലക്ഷം ക്യൂസെക്സിലേറെ ജലം ഒഴുകിയെത്തിയേക്കാമെന്ന് വകുപ്പ് അറിയിച്ചു. പടിഞ്ഞാറൻ ചമ്പാരൻ, കിഴക്കൻ ചമ്പാരൻ, സാരൺ, ഗോപാൽഗഞ്ച് തുടങ്ങിയ ജില്ലകളെ പ്രളയം ബാധിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. അമേരിക്കയിൽ ഹെലീൻ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 43. വ്യാഴാഴ്ച രാത്രി ഫ്ലോറിഡയിലെത്തിയ ഹെലീൻ വടക്കൻ ജോർജിയ, ടെന്നസി, കരോലിനാസ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങി. അമേരിക്കയുടെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണിക്കൂറിൽ 225 കിലോമീറ്റർ വേഗതയിലുള്ള ഉഷ്ണമേഖലാ കൊടുങ്കാറ്റാണ് ഹെലീൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമു തെലങ്കാനയിൽ. സെക്കന്ദരാബാദിൽ ഭാരതീയ കലാമഹോത്സവം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ജമ്മുകശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കർണാടകയിലെ ഷീരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന വിട നൽകി ജന്മനാട്. 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ പുന്നമട കായലിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.